2021 December 5 ഞായർ. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി ചന്നം ഭിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. നാരായണിമാരും നാരായണന്മാരും ഉണ്ടാവുന്നത്. ബഷീർ. നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിലെങ്ങുമുണ്ട്. നാരായണി. ഭൂഗോളത്തിലെങ്ങുമോ? അങ്ങ് മുഖസ്തുതി പറയുന്നത് എന്തിന്? ബഷീർ. നാരായണി, മുഖസ്തുതിയല്ല, പരമസത്യം. മതിലുകൾ, മതിലുകൾ നോക്കൂ. ഈ മതിലുകൾ ലോകം മുഴുവൻ ചുറ്റിപ്പോകുന്നു. മതിലുകൾ. ബഷീർ. വാസ്തവം. ലോകം മുഴുവൻ ചുറ്റിപ്പോകുന്ന മതിലുകളെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് 1964 കൗമുദി ഓണപ്പതിപ്പിന് വേണ്ടി കെ ബാലകൃഷ്ണൻ വളഞ്ഞിട്ട് പിടിച്ച് എഴുതിച്ചതാണ് മതിലുകൾ എന്ന നോവൽ. മനസ്സിലും ജീവിതത്തിലും ലോകക്രമങ്ങളിലുമെല്ലാം വിഭാഗീയത സൃഷ്ടിക്കുന്ന മതിലുകളെക്കുറിച്ച് ബഷീർ ഒരു ജയിലിന്റെ പശ്ചാത്തലത്തിൽ ആ കഥ കുറിക്കുമ്പോൾ അതിന് ആഗോള സ്വീകാര്യത ലഭിച്ചത് അത് എക്കാലത്തെയും ചർച്ചാ വിഷയം എന്ന നിലയിൽ തന്നെയാണ്. പെണ്ണിന്റെ മണം, സ്ത്രീയുടെ ഗന്ധം എന്നൊക്കെയാണ് ബഷീർ ആ കഥയ്ക്ക് ആദ്യമിട്ട പേര് എന്നും കേട്ടിട്ടുണ്ട്. എങ്കിലും അതിനെ പ്രണയത്തിന്റെയോ അപൂർണ കാമനകളുടെയോ കഥയായല്ല ഞാൻ കാണുന്നത്. പെണ്ണിനെയും ആണിനെയും ഒന്നുചേർന്ന് ജീവിക്കാൻ അനുവദിക്കാതെ മതിലുകളാൽ ജീവിതക്രമം വിഭജിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ യഥാർത്ഥ ചിത്രമായാണ്. ആൺ പെൺ വേർതിരിവ് പള്ളിക്കൂടങ്ങളിൽ തുടങ്ങുന്നു. വസ്ത്രങ്ങളിലൂടെ, പെരുമാറ്റ രീതികളിലൂടെ, തൊഴിലിടങ്ങളിലൂടെ അത് പടർന്ന് പന്തലിക്കുന്നു. 2. മറ്റ് പലയിടത്തും എന്ന പോലെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെയും പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായ പത്രവാർത്ത വന്ന ദിവസമാണ് ഞാനിത് കുറിക്കുന്നത്. ആ വാർത്ത എന്നെ ഒരുപാട് വിസ്മയാനുഭവങ്ങളിലേക്കും ഓർമ്മകളിലേക്കും കൊണ്ടുപോയി. ഞാൻ പഠിച്ച സ്കൂളാണത്. അന്നത് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മാത്രമായിരുന്നു. ഞങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികളോടൊപ്പം ഒരു മുറിക്കകത്തിരുന്നാണ് അവിടെ പഠിച്ചത്. ഒരപകടവും ആർക്കും സംഭവിച്ചില്ല. 1978 പത്താന്തരം കഴിഞ്ഞ് ഞാൻ അവിടെ വിട്ടത്. തൊട്ടുപിറകെ വിശാലമായ ഞങ്ങളുടെ സ്കൂൾ മൈതാനത്തിന് നടുവിലൂടെ ഒരു നീണ്ട മതിൽ രൂപപ്പെടുകയായി. അതെന്തിനെന്ന് അത്ഭുതപ്പെട്ട് വിഷമിക്കുമ്പോഴേക്കും 1980 മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകളായി വിഭജനം നിലവിൽ വന്നു കഴിഞ്ഞു. 1982 പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളുമായി ഞങ്ങളുടെ ആത്മവിദ്യാലയം മുറിച്ചു മാറ്റപ്പെട്ടു. മതിലിനപ്പുറത്തെ നാരായണിമാരെ ഇപ്പുറത്തെ നാരായണന്മാർ ഒളിഞ്ഞു നോക്കി. അപരിചിത ഗന്ധങ്ങളുടെ അപൂർവ ലോകത്തെ കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും ആ മതിലിന് മുകളിലൂടെ വീശിപ്പരന്നു. ബഷീർ എഴുതിയതുപോലെ റോസാപ്പൂവും റോസാച്ചെടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടന്നോ എന്നറിഞ്ഞുകൂടാ. തീർത്തും സൗഹൃദത്തിന്റെ നാളുകളായിരുന്നു ഞങ്ങളുടെ കാലത്തെ മിക്സഡ് ക്ലാസ് മുറികളിൽ. കുറച്ചുകാലം മുമ്പ് പത്തായം എന്ന പേരിൽ പഴയ പത്താം ക്ലാസ്സുകാർ സമ്മേളിച്ചപ്പോഴും മുൻകാലത്തെ ഉന്മേഷ ഊർജങ്ങളോടെ തന്നെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ തന്നെ പേര് നൽകിയ പത്തായത്തിൽ നിന്ന് പുറത്തു ചാടേണ്ടി വന്നെങ്കിലും ഇന്നും ശ്രീഭാരതിയും സുജാതയും സുധാകരനും സുകുമാരനും ഹരിയും സുരേഷും ശോഭയും ശ്രീലതയും മുരളിയും ബാലനും രോഷ്ണിയും ടി എസ് രാമചന്ദ്രനുമൊക്കെ എന്റെ സൗഹൃദ വലയത്തിൽ സജീവമായുണ്ട്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ പിന്നെയും പേരുമാറി എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായപ്പോൾ ടി എസ് രാമേന്ദ്രൻ അവിടെ ഹെഡ്മാഷായി റിട്ടയർ ചെയ്തു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ പെൺപള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ പേര് പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഇത് എഴുതാനിരിക്കും മുമ്പ് പയ്യന്നൂർ മൈതാനിയിൽ പയ്യന്നൂർ ബസാറിൽ ചെന്നപ്പോൾ ഞാൻ 2 സ്കൂളുകൾക്ക് മുന്നിലൂടെയും ഒരുതരം ഗൃഹാതുരതയോടെ ചുമ്മാ കറങ്ങി നടന്നു. അവയ്ക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ആ നീണ്ട മതിലിനെ നോക്കി നിർവികാരതയോടെ ഏറെ നേരം നിന്നു. മതിലിൽ ചുറ്റിപ്പിടിച്ച് വളരുന്ന പുൽനാമ്പുകളുടെ വ്രീള വിവശതയറിഞ്ഞു. 3. നീലേശ്വരം രാജാസ് എന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിരുന്ന ഭാര്യ ഗിരിജ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതിൽ ഒരപകടവും കാണുന്നില്ല. ആ സ്കൂളിൽ തന്നെയായിരുന്നു അവൾ പഠിച്ചത്. പക്ഷെ അക്കാലത്ത് ഒരു മിക്സഡ് സ്കൂളല്ലായിരുന്നു. അതിനാൽ പിന്നീട് പത്താം ക്ലാസ്സുകാരുടെ കൂട്ടായ്മയുണ്ടായപ്പോൾ പല ആൺ സഹപാഠിമാരെയും അറിഞ്ഞുകൂടാത്തതിലുള്ള വിഷമസന്ധിയിലാണവൾ. സുഹൃത്തുക്കളായ ഷെർലി പി ആനന്ദും ജോൾസിനെയും വ്യത്യസ്തമായ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. നങ്ങിയാർകുളങ്ങര കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഷെർലി രിജർ താത്വികമായി മിക്സഡിനെ പിന്താങ്ങുന്നുണ്ട്. അപ്പോഴും പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് വിമൻസ് കോളേജാണെന്ന അഭിപ്രായമാണ് ഷെർലി ടീച്ചറുടേത്. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും മികച്ചൊരു സാഹിത്യാസ്വാദികയുമായ ജോത്സനയും മകൾ നിവേദിതയും മിക്സഡിന്റെ നന്മകൾക്കൊപ്പമാണ്. യുവകവിയും തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് സ്കൂളിലെ അധ്യാപകനുമായ സുമേഷ് കൃഷ്ണന്റെ അഭിപ്രായത്തിൽ താന്താങ്ങളിൽ ഒരു ബഹുമാനം കുട്ടികൾക്കുണ്ടാവാൻ ചേർന്നിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. 12 ക്ലാസ് വരെ യൂണിഫോം നിർബന്ധമാക്കുന്നതും ഉചിതമാണെന്ന് സുമേഷ് പറയുന്നു. യൂണിഫോമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 12 ക്ലാസ് വരെ അതിനകത്തിരുന്ന് വീർപ്പുമുട്ടിയ ഒരു പഴയ വിദ്യാർത്ഥിനിയെക്കുറിച്ചും പറയേണ്ടി വരും. അതെന്റെ മകൾ വർഷയാണ്. LKG മുതൽ 14 വർഷം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ അവൾക്ക് സെലക്ഷൻ കിട്ടിയത് യൂണിഫോമുള്ള വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ. അവൾ പറഞ്ഞു, വീണ്ടും എന്നെ തടവിലിടരുത്. ഞാനും ഗിരിജയും അവളെ അല്പം ദൂരെ നെടുമങ്ങാട്ടൊരു മലമുകളിലെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ നല്ല കാറ്റും വെളിച്ചവുമുള്ള ക്യാമ്പസിലേക്ക് ബസ് യാത്ര നടത്താൻ അനുവദിച്ചു. അവൾ സ്വതന്ത്രയായി ശിഷ്ടകാലം ആൺ പെൺ വ്യത്യാസമറിയാതെ വളർന്നു. ഇന്നും ഏറ്റവുമധികം ആൺ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ അവൾക്ക് കഴിയുന്നതും അതിന് കാരണവും മറ്റൊന്നല്ല. 4. സഹവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് നല്ല കാര്യം തന്നെ. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും ജെൻഡർ സെൻസിറ്റൈസേഷനെക്കുറിച്ചും നമ്മുടെ കുട്ടികൾ കൊച്ചുനാളിൽ തന്നെ അറിയട്ടെ. അവരുടെ ലോകം കുറെ കൂടി വിശാലമാവുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ മതിലുകളും വിലക്കുകളും തീർത്ത് പരിമിതപ്പെടുത്തുകയല്ല. മതിലുകൾക്കിരുപുറവു നിന്ന് ശബ്ദവും ഗന്ധവും മാത്രം നുകർന്ന് നാരായണിമാരും നാരായണന്മാരും ജീവിതം ഹോമിക്കാതിരിക്കട്ടെ. അവർ താന്താങ്ങളിൽ കണ്ട് ഒരുമിച്ചിരുന്ന് സ്വതന്ത്രമായ ഒരു ലോകത്തിന്റെ നന്മകളിലും നറുവെളിച്ചത്തിലും അഭിരമിക്കട്ടെ, അലിഞ്ഞുലയട്ടെ.